ലിജോ ജോസ് പെല്ലിശ്ശേരി, സിനിമാ മാന്ത്രികൻ, ഓസ്കാർ പാതയിലേക്കുള്ള 10 വർഷങ്ങൾ. സി മീര തയ്യാറാക്കിയ റിപ്പോർട്ട്. ആന്ധ്രായിൽ നിന്ന് കൊണ്ടുവന്ന പോത്ത, അയ്യോ എന്നാ തെലുങ്കാനെന്നായിരിക്കും, അവൻ ഇവിടം ഇളക്കി മറിക്കും. മാവോയിസ്റ്റ് എന്ന എസ് ഹരീഷിന്റെ കഥയിൽ നിന്ന് ആ പോത്തിനെ ലിജോ ജോസ് പെല്ലിശ്ശേരി വെള്ളിത്തിരിയിലേക്ക് ഓടിച്ചു കയറ്റി. കെട്ടുപൊട്ടിച്ചോടിയ ആ പോത്ത് മലയാളമാകെ ഇളക്കി മറിച്ച് ദാ ഇപ്പോൾ പടിവാതുക്കൽ എത്തി നിൽക്കുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ടെന്ന സിനിമയിലൂടെ ലോക ചലച്ചിത്ര വേദിയോളം ഓടിക്കയറിയിരിക്കുകയാണ് മലയാള സിനിമയും. സിനിമയിലേക്ക് കാലെടുത്തു വെച്ച് 10 വർഷം ലോക സിനിമ ഉറ്റുനോക്കുന്ന ഒരു പേരായി മാറുക. ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സിനിമാ മാന്ത്രികൻ സ്വന്തമാക്കിയ നേട്ടമാണത്. താരങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും സിനിമ ആത്യന്തികമായി സംവിധായകന്റെ കലയാണെന്ന് ഊട്ടിയുറപ്പിക്കുന്ന ചിത്രങ്ങളാണ് ലിജോ ഈ 10 വർഷങ്ങൾക്കുള്ളിൽ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ഒരുപക്ഷെ പരീക്ഷണ ചിത്രങ്ങളുടെ തമ്പുരാൻ എന്ന വിളിപ്പേരിന് ഇന്നത്തെ മലയാള സിനിമയിൽ അർഹനായ സംവിധായകൻ കൂടിയാണ് ലിജോ. അതിനൊടുവിലത്തെ തെളിവാണ് ജെല്ലിക്കെട്ടെന്ന ചിത്രം ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സിനിമയിലേക്കുള്ള വരവ്, ലിജോയുടെ പേരിനൊപ്പമുള്ള ജോസ് പെല്ലിശ്ശേരി മലയാളികളുടെ പ്രിയപ്പെട്ട താരമായിരുന്നു. സിനിമാ താരം എന്നതിലുപരി ഒരു പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റും നാടക കമ്പനി ഉടമയുമായിരുന്നു ലിജോയുടെ പിതാവ് ജോസ് പെല്ലിശ്ശേരി. നടൻ തിലകനായിരുന്നു അവരുടെ നാടകം സംവിധാനം ചെയ്തിരുന്നത്. അങ്ങനെ സർഗാത്മകതയുള്ള അന്തരീക്ഷത്തിലായിരുന്നു ലിജോ വളർന്നത്. അത്തരം പ്രതിഭാധനരുടെ ഇടയിൽ വളരാൻ കഴിഞ്ഞതാണ് താൻ സിനിമയിലേക്ക് വരാൻ ഒരു കാരണമായതെന്ന് ലിജോ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സിനിമയാണ് തന്റെ സ്വപ്നമെന്നും ആരുടെയെങ്കിലും സംവിധാന സഹായി ആകണമെന്നും അച്ഛനോട് ലിജോ പറഞ്ഞെങ്കിലും അതത്ര നല്ല തീരുമാനമല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. പഠിച്ച് പക്വത വന്ന ശേഷം ആ തീരുമാനമെടുത്താൽ മതിയെന്ന് അദ്ദേഹം ലിജോയോട് പറഞ്ഞു. പിന്നെ MBA കഴിഞ്ഞ ശേഷമാണ് ലിജോ സിനിമയെന്ന സ്വപ്നം തന്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ലെന്ന് അച്ഛനോട് വീണ്ടും പറയുന്നത്. ഇത്തവണ അദ്ദേഹവും എതിരി നിന്നില്ല. എങ്കിലും സിനിമയ്ക്ക് മുമ്പ് അഡ്വർടൈസിംഗിലായിരുന്നു ലിജോ തുടക്കമിട്ടത്. 8 മാസം ആ രംഗത്ത് ജോലി നോക്കി. പിന്നെ സിനിമയിലേക്ക്. ആരുടെയെങ്കിലും സഹായിയായി സിനിമയിൽ ഇറങ്ങണമെന്നായിരുന്നു വിചാരിച്ചതെങ്കിലും നേരിട്ട് സംവിധായകനാവുകയായിരുന്നു ലിജോ. ഫീനിക്സ് പക്ഷിയെപ്പോൽ 2010 നായകൻ എന്ന ചിത്രം സംവിധാനം ചെയ്താണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമാ പ്രവേശനം. പിതാവ് ജോസ് പെല്ലിശ്ശേരിയുടെ മരണശേഷമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഗോഡ്ഫാദർ എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല ലിജോയ്ക്ക്. ആദ്യ സിനിമ നായകൻ നിർമ്മിക്കുന്നത് സുഹൃത്തായ അനൂപ് തരകനാണ്. സിനിമ തിയേറ്ററിൽ വിജയം കണ്ടില്ല. എങ്കിലും തോറ്റു പിന്മാറാൻ ലിജോ തയ്യാറായില്ല. തൊട്ടടുത്ത വർഷം മൾട്ടിസ്റ്റാർ ചിത്രം സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമ പുറത്തിറക്കി. ആദ്യ ചിത്രം പോലെ നിരൂപക പ്രശംസ നേടാനായില്ലെങ്കിലും തിയേറ്ററിൽ വിജയിക്കാൻ 2ാമത്തെ ചിത്രത്തിനും കഴിഞ്ഞില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന പേര് പ്രേക്ഷകർക്കിടയിൽ പരിചിതമാക്കിയ ചിത്രം 3ാമതെത്തിയ ആമീനാണ്. മാജിക്കൽ റിയലിസം മലയാളി പ്രേക്ഷകനെ പരിചയപ്പെടുത്തിയ ചിത്രം കൂടിയായിരുന്നു ആമീൻ. പരിപൂർണമായും മേക്കറിന്റെ കൈവഴക്കം തെളിഞ്ഞു നിന്ന സിനിമ. ചിത്രം സാമ്പത്തികമായി വിജയിക്കുക മാത്രമല്ല, അടുത്ത ലിജോ ചിത്രത്തിനായി ആരാധകരെ കൊണ്ട് കാത്തിരിപ്പിക്കുക കൂടി ചെയ്തു. 4ാം ചിത്രം ഡബിൾ ബാരൽ സമസ്ത പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ഇംഗ്ലീഷ് ചലച്ചിത്രങ്ങളുടെ സ്പൂഫ് എന്ന നിലയ്ക്കിറങ്ങിയ ചിത്രത്തെ ചിലർ നിശിതമായി വിമർശിച്ചു. എന്നാൽ മറ്റാരെയും തൃപ്തിപ്പെടുത്താനല്ല താൻ ചിത്രങ്ങളെടുക്കുന്നതെന്ന് ലിജോ പ്രഖ്യാപിച്ചു. അതേക്കുറിച്ച് ലിജോ തന്നെ മുമ്പൊരിക്കൽ ലേഖികയോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഫ്രൂട്ട്ഫുൾ ആകാതിരിക്കുമ്പോൾ ഏതൊരാളെ പോലെയും ഞാനും വിഷമിക്കാറുണ്ട്. അതുകൊണ്ട് ആ നിരാശയിൽ ഇരിക്കുക എന്നതല്ലോ അടുത്തതിലേക്ക് മൂവ് ചെയ്യുക എന്നതാണ് എന്റെ രീതി. ഹിറ്റ് അല്ലെങ്കിൽ ഫ്ലോപ്പ് ഗെയിം അല്ലല്ലോ സിനിമ. സിനിമയെടുക്കുമ്പോൾ ഈ സിനിമ 100 ദിവസം ഓടുമെന്നോ 1 കോടി കളക്ട് ചെയ്യുമെന്നോ പ്രവചിക്കാനാവില്ല. സിനിമ എല്ലാ കാലത്തും ക്രിയേറ്റീവ് ആർട്ട് തന്നെയാണ്. നമ്മൾ വിശ്വസിക്കുന്ന സിനിമ നമ്മൾ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ആദ്യ പടി. അത് വിജയിക്കുമോ ഇല്ലയോ എന്നത് 2ാമത്തെ കാര്യം. ആ വാക്കുകളോട് നീതി പുലർത്തിയായിരുന്നു അടുത്ത ചിത്രം അങ്കമാലി ഡയറീസ്. സുഹൃത്തും നടനുമായ ചെമ്പൻ വിനോദിന്റെ തിരക്കഥയെ 86 പുതുമുഖങ്ങളെ അണിനിരത്തിയാണ് ലിജോ അങ്കമാലി ഡയറീസ് ഒരുക്കിയത്. യുവത്വത്തിന്റെ ആഘോഷമായി മാറിയ ചിത്രത്തെ പ്രേക്ഷകരും ഏറ്റെടുത്തു. തൊട്ടടുത്ത വർഷം ഏവരെയും ഞെട്ടിച്ച് ഈ മൈ യൗ ഇറങ്ങുന്നു. മരണത്തോളം ആഴമുള്ള മറ്റൊരു സത്യമില്ല. ആ സത്യത്തെ പശ്ചാത്തലമാക്കി രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടുകളെ നിശിതമായി വിമർശിക്കുകയായിരുന്നു ലിജോ ഈ മയ്യവിലൂടെ. തൊട്ടുമുന്നത്തെ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി നിശബ്ദത കൊണ്ട് മുറിവേറ്റാണ് ഈ മയ്യവ് കണ്ട പ്രേക്ഷകർ തിയേറ്ററിൽ വിട്ടിറങ്ങിയത്. നിരവധി പുരസ്കാരങ്ങൾ ചിത്രം വാരിക്കൂട്ടി. തന്റെ ഓരോ ചിത്രവും വ്യത്യസ്തമായിരിക്കുന്നതിനെക്കുറിച്ച് ലിജോ പറഞ്ഞത് ഇങ്ങനെ: വ്യത്യസ്തത ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാൽ ചെയ്ത ഒരു സിനിമ പോലെ അടുത്ത സിനിമ ഇരിക്കരുതെന്ന നിർബന്ധത്താലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇതൊട്ടും ചലഞ്ചിങ് ആയി തോന്നില്ല എനിക്ക്. ചെയ്തു തന്നെ പിന്നെയും പിന്നെയും ചെയ്യുന്നതിൽ ഒരു ക്രിയേറ്റീവ് മേഖല സംബന്ധിച്ച് ഒട്ടും ചലഞ്ചിങ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്തത കൊണ്ടുവരുന്നത്. എങ്കിലേ ഞാൻ വർക്ക് ചെയ്തതായി എനിക്ക് തോന്നുകയുള്ളൂ. മൃഗ തൃഷ്ണ തുറന്നുകാട്ടിയ ജല്ലിക്കെട്ട് മുമ്പ് പറഞ്ഞതുപോലെ കഴിഞ്ഞുപോയ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അടുത്ത ചിത്രം. ഓരോ ചിത്രങ്ങൾ കൊണ്ട് മലയാളിയുടെ സിനിമാ ആസ്വാദനത്തിന്റെ നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ലിജോയുടെ ഒടുവിലത്തെ ചിത്രം ജല്ലിക്കെട്ടായിരുന്നു. മലയാളികൾക്കിടയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ചിത്രം അന്താരാഷ്ട്ര വേദിയിലാണ് ആദ്യം വെളിച്ചം കണ്ടത്. പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ലിജോയെ മറ്റു സിനിമകൾ സ്വാധീനിക്കാറുണ്ടോയെന്ന ചോദ്യത്തിന് ഒരിക്കൽ ലിജോ പറഞ്ഞ മറുപടി ഇങ്ങനെ: ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ ആസ്വദിക്കുകയാണ് ചെയ്യാറ്. എങ്കിലും നിരവധി സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. സംവിധായകരുടെ സ്റ്റൈൽ, അവരുടെ മേക്കിംഗ് രീതിയൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കയറാറുണ്ട്. അതൊരിക്കലും മാറ്റി നിർത്താനാവില്ല. തീർച്ചയായും സിനിമകളും പുസ്തകങ്ങളും കവിതകളും ഒക്കെയാണ് നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിലേതാണ് ഇഷ്ടം, ഏതിഷ്ടമില്ല എന്നുള്ളത് തീരുമാനം എടുക്കണമെന്ന് മാത്രം. തന്റെ ചിത്രം ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കുകയോ ഇല്ലയോ എന്നുള്ള ആകുലതകളൊന്നുമില്ലാതെ ലിജോ ചുരുളി എന്ന അടുത്ത ചിത്രവും പൂർത്തിയാക്കി. IFFK മത്സര വിഭാഗത്തിൽ ചുരുളി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ തവണയും തങ്ങളെ വിസ്മയിപ്പിക്കുന്ന ലിജോ ഇത്തവണ എന്തത്ഭുതമാണ് കാത്തുവച്ചിരിക്കുന്നതെന്ന് ട്രെയിലർ കണ്ട് ഉറ്റുനോക്കുകയാണ് പ്രേക്ഷകരും. എഡിറ്റേഴ്സ് ചോയ്സ്, കേരളത്തിന്റെ ഓസ്കാർ, VS രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ലിജോ ജോസ് പല്ലിശ്ശേരിയെ ആദ്യമായി കാണുന്നത് നായകൻ എന്ന സിനിമയുടെ റിലീസിംഗിന് മുന്നോടിയായി അദ്ദേഹം കേരളകൗമുദിയിൽ വന്നപ്പോഴാണ്. സിനിമയെക്കുറിച്ച് അന്ന് ലിജോ വലിയ പ്രതീക്ഷയോടെ സംസാരിച്ചു. നായകൻ എന്ന ആദ്യ ചിത്രത്തിന്റെ മേക്കിംഗ് കണ്ടപ്പോഴേ മലയാള സിനിമയുടെ വലിയ വാഗ്ദാനമായി ഈ സംവിധായകൻ മാറുമെന്ന് തോന്നാതിരുന്നില്ല. CTF ഗോൾഡിലും സംവിധായകന്റെ പ്രതിഭ പ്രകടമായിരുന്നു. ആമേൻ എന്ന ചിത്രം വന്നപ്പോൾ ആർക്കും അവഗണിക്കാനാവാത്ത സംവിധായകനെന്ന് ഉറപ്പിച്ചു. ആമേനിൽ ലിജോ കാഴ്ചവെച്ച ഗ്രാമത്തിന്റെ വൈബ്രന്റായ അന്തരീക്ഷം അത്യപൂർവമായിരുന്നു. KG ജോർജിന്റെ കോലങ്ങൾ പോലെ വീണ്ടും വീണ്ടും കണ്ടാലും മതിവരാത്ത ചിത്രമായിരുന്നു ആമീൻ. ഇന്ത്യയുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവമായ ഇഫിയിൽ വർഷങ്ങളായി പോവാറുണ്ട്. അടൂർ, അരവിന്ദൻ, ഷാജി, KG ജോർജ്, ജയരാജ്, TV ചന്ദ്രൻ ഇങ്ങനെയുള്ള പേരുകൾ മരനാട്ടിൽ നിന്ന് വരുന്ന ചലച്ചിത്ര കുതികൾക്ക് താല്പര്യമാണ്. അവിടേക്ക്, ആ നിരയിലേക്ക് മലയാള സിനിമയുടെ അഭിമാനമായി ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന പേര് വന്നിരിക്കുന്നു. ലിജോയുടെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ഈമയോ, ജലിക്കെട്ട് എന്നീ ചിത്രങ്ങൾ തുടർച്ചയായ രണ്ടാം വട്ടം ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിക്കൊടുത്തു. ഒരു സിനിമയെടുത്താൽ അതിന്റെ മേൽ അടയിരിക്കാതെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്ന ആളാണ് ലിജോ. തനിക്ക് പറയാനുള്ളതൊക്കെ അദ്ദേഹം സിനിമയിലൂടെ പറയുന്നു. ഇഫിയിൽ ഔദ്യോഗിക പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കൊതിക്കാത്ത ചലച്ചിത്ര പ്രവർത്തകരില്ല. ലിജോ കഴിഞ്ഞ ഇഫിയിൽ പത്രസമ്മേളനത്തിന് പോലും വന്നിരുന്നില്ല. സിനിമയുടെ ദൃശ്യഭാഷയാണ് ലിജോയുടെ ശക്തി. അതിലൂടെ അദ്ദേഹം സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. ജല്ലിക്കെട്ട് ഓസ്കാറിൽ മുത്തമിടട്ടെ. ലോക സിനിമയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഇതാ മലയാളത്തിന്റെ പുതിയ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. അഭിനന്ദനങ്ങൾ ലിജോ.